السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم إنا نسألك العفو والعافية، اللهم إنا نسألك المعافاة في الدنيا والآخرة. أما بعد، سأخذ رجلا سورة الزخرف تفسيرا نظم البرجوير نظم هذه سورة അറുപത്തി ഏഴ് വരെയുള്ള ആയത്തുകളാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദൂൻ ഇല്ലൽ മുത്തഖീൻ. അൽ അഖില്ലാഉ, ഉറ്റ കൂട്ടുകാർ, യൗമഇദിൻ, അന്നേ ദിവസം, അഥവാ പരലോകത്ത്, ബഅദുഹും, അവരിൽ ചിലർ, ലിബഅദിൻ, ചിലരോട്, അവർ പരസ്പരം അതുവൻ, ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ളായിരുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ ഒഴികെ. എന്താണ് തഖ്വ എന്നാൽ? തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ എന്ന മഹാനായ താബിഈ പറഞ്ഞ വിശദീകരണമാണ് പണ്ഡിതന്മാർ തഖ്വക്കുള്ള ഏറ്റവും നല്ല വിശദീകരണമായി വിശേഷിപ്പിച്ചിട്ടുള്ളത്. അൻ തഅമല ബി തഅത്തില്ലാഹ്, നീ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക. തർജു സവാബ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, ഇഖ്ലാസോടെ, അലാ നൂരിൻ മിൻ അള്ളാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ചുകൊണ്ട്, അഥവാ ഖുർആൻ സുന്നത്തും അനുസരിച്ച്. അതിൽ പറയപ്പെട്ടതാണ് നന്മ, അതിൽ നന്മ എന്ന് പറഞ്ഞതാണ് നന്മ. വ അൻതതുറുക മഅസിയത അള്ളാഹ്, നീ അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക, തെറ്റുകൾ ചെയ്യാതിരിക്കുക. തഖാഫു ഇഖാബ അള്ളാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷ പേടിച്ചുകൊണ്ട്, ആളുകൾക്ക് വേണ്ടിയല്ല. ആലാ നൂരിൻ മിൻ അള്ളാഹ്, അതും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ചുകൊണ്ട്, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ. ഇതാണ് തഖ്വയുടെ മനോഹരമായ നിർവചനം. തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ എന്ന താബിഈ ആണ് ഇത് പറഞ്ഞതായി പല കിതാബുകളിലും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ പണ്ഡിതന്മാർ തഖ്വ വിശദീകരിക്കുമ്പോൾ വേറെയും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖല്ലിദ്ദുനൂബ സഗീറഹ വകബീറഹ, നീ ചെറുതും വലുതുമായ തിന്മകൾ ഉപേക്ഷിക്കുക. നീ നടന്നു പോവുക, എങ്ങനെ? മുള്ളുകളുള്ള ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ, തഹദറു മയറ, ഒരുവൻ ആ വഴിയിലൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കിയിട്ടാണ് നടക്കുക. അതുപോലെ നീ ആയിത്തീരുക. അതുപോലെ ചെറിയ പാപങ്ങളെ സൂക്ഷിക്കുക, കാരണം ഇന്നൽ ജിബാല മിനൽ ഹസ, വലിയ പർവ്വതങ്ങൾ ചെറിയ കല്ലുകൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്, വലുതായി വലുതായി തീരും. അതുപോലെ തഖ്വ എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അത് ഒരു തടസ്സം, പരിച എന്നൊക്കെയാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അന്തജഅല ബൈനക വബൈന അദാബില്ലാഹി വിഖായ, നിനക്കും നീ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്കുമിടയിൽ നീ ഒരു വിഖായത്ത്, ഒരു പരിചയം ഉണ്ടാക്കുക. ഇതെല്ലാം പരസ്പര പൂരകങ്ങളായ വിശദീകരണങ്ങൾ, ഇതൊന്നും പരസ്പരം എതിരല്ല, മറിച്ച് ഇതെല്ലാം യോജിപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റിയ വിശദീകരണങ്ങൾ മാത്രമാണ്. തഖ്വ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അതിനോളം നമുക്ക് രക്ഷയേകുന്ന വേറൊരു കാര്യമില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന്. അത് എല്ലാത്തിനും പകരം നിൽക്കും. എന്നാൽ തഖ്വക്ക് പകരമായി യാതൊന്നും നിൽക്കുകയില്ല. തഖ്വ നഷ്ടപ്പെട്ടു പോയാൽ വേറെ ഒന്നും ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്തുകളിൽ ധാരാളം പണ്ഡിതന്മാർ അവരുടെ വസീയത്തുകളിൽ, അവരുടെ മക്കൾക്കും മറ്റും നൽകിയ വസീയത്തുകളിൽ കാണാം. തഖ്വല്ലാ ഓരോ പ്രസംഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പ്രസംഗങ്ങളുടെ തുടക്കത്തിൽ പറയാറുണ്ടായിരുന്നു ഖുതുബത്തുൽ ഹാജ, അല്ലെ അതിൻ്റെ ഭാഗമായി നമ്മൾ മിമ്പറുകളിൽ കേൾക്കാറുള്ളത് മൂന്ന് ആയത്തുകളാണ്. മൂന്നായത്തിലുമുള്ള കാര്യം എന്താണ്? തഖ്വയാണ്. യായുഹൽ ലദീന ആമനു തഖ്വല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. അതുപോലെ സൂറത്തു നിസായിൽ ഒന്നാമത്തെ ആയത്ത് യാ യുഹന്നാസു തഖൂ റബ്ബക്കും ഉല്ലദീ ഖലഖക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്. സൂറത്തുൽ അഹ്സാബിൽ ആയത്ത് യാ അയ്യുഹൽ ലദീന ആമനു തഖ്വല്ലാഹ വഖൂലു ഖൗലൻ സദീദ. നോക്കൂ നിങ്ങൾ തഖ്വ അത് എത്ര തവണയാണ് ആ കാര്യം ഉപദേശിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. തഖ്വ അത് നേടിയെടുക്കുക എന്നത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അത് മരണം വരെ നൽകുകയും നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു പറയുന്നു യാ ഇബാദി ഓ എൻ്റെ അടിമകളെ ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ ഇദാ ഈ ദിവസം നിങ്ങൾക്ക് യാതൊരു പേടിയും പേടിക്കാനില്ല വലാ അൻതും തഹ്സനൂൻ നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. ആരോടാണിത് പറയുക? അതാണ് അടുത്ത ആയത്ത് അല്ലദീന ആമനു ബി ആയാത്തിന വകാനു മുസ്ലിമീൻ. അല്ലദീന ആമനു ബി ആയാത്തിന നമ്മുടെ ആയത്തുകളിൽ വിശ്വസിച്ചവർ വകാനു മുസ്ലിമീൻ മുസ്ലിങ്ങളായിരുന്നവർ നോക്കൂ അവരോടാണ് ഈ വാക്ക് പറയപ്പെടുക. യാ ഇബാദി എൻ്റെ അടിമകളെ ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ ഇന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. നോക്കൂ ഒരാൾ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലെത്തിയാൽ അയാളെ പിടികൂടുക ഈ രണ്ട് കാര്യങ്ങളാണ്, ഖൗഫും ഹസ്നും. ഒന്ന് പേടി, എന്താണ് ചെന്നെത്തിയ നാടിൻ്റെ സ്ഥിതി, ഇവിടെയുള്ള ആളുകളെങ്ങനെ, എൻ്റെ സ്ഥിതി എന്തായിരിക്കും ഇവിടെ, ഇവിടെ ആളുകൾ മര്യാദക്ക് പെരുമാറുന്നവരാണോ, കൊള്ളക്കാരുണ്ടോ, ഇവിടെ പോക്കറ്റടിക്കാറുണ്ടോ, പല രൂപത്തിലുള്ള ഭയം. ഒരു സ്വദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് എത്തുന്ന ഒരാൾക്കുണ്ടാകും. പിന്നെ ഉണ്ടാവുക എന്താണ്? ദുഃഖമാണ്, പ്രിയപ്പെട്ടവരെ വിട്ടുപോകുന്നതിലുള്ള ദുഃഖം. എന്നാൽ ഇത് രണ്ടും മുഅ്മിനുകളോട്, സ്വർഗാവകാശികളായ ആളുകളോട് വേണ്ടതില്ല എന്നാണ് പറയപ്പെടുക. മറിച്ച് അതിന് പകരമുള്ളത് അഥവാ നിർഭയത്വവും അങ്ങേയറ്റത്തെ സന്തോഷവുമാണ് ഉണ്ടാവുക. മലായിക്കത്ത് മരണപ്പെടുന്ന വേളയിൽ തന്നെ മുഅ്മിനുകളോട് ഈ സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും ഇസ്തിഖാമത്ത് കൈക്കൊള്ളുകയും ദീനിൽ സ്ഥിരതയോടെ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, ഇസ്തിഖാമത്ത് അതുപോലെ വളരെ വലിയ സംഗതിയാണ്. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഫസ്തഖിം. നീ ഇസ്തിഖാമത്ത് കൈക്കൊള്ളുക, നീ ദീനിൽ സ്ഥിരതയോടെ നിലകൊള്ളുക. വമൻ താബ മഅക നിന്റെ കൂടെയുള്ള നിന്റെ കൂടെ തൗബ ചെയ്ത മുഅ്മിനുകളും വലാ തത്ഗൗ നിങ്ങൾ അതിലൂടരുത്. ഇത് സൂറത്തു ഹൂദിലെ ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഷയ്യബത്നി ഹൂദ് വ അഖവാതുഹ, ഹൂദും അതിൻ്റെ സഹോദരിമാരും എന്നെ നരപ്പിച്ചു കളഞ്ഞു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരബാധിച്ചത് അവിടുത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുറച്ച് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന നര മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് നബി പറയുകയാണ്. എന്നെ നരപ്പിച്ചു കളഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ് ഷിബ്ത യാ റസൂലുള്ളാഹ നരച്ചല്ലോ നബിയെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഷയ്യബത്നി ഹൂദ് വ അഖവാതുഹ, ഹൂദും അതിൻ്റെ സഹോദരിമാരായ ആയത്തുകളും എന്നെ നരപ്പിച്ചു കളഞ്ഞു. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഈ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരബാധിക്കാൻ മാത്രം ശക്തമായ കൽപ്പനയായി ഉണ്ടായത്. ഫസ്തഖിം കമ ഉമിർത, നീ കൽപ്പിക്കപ്പെട്ടതുപോലെ സ്ഥിരതയോടെ ഇസ്തിഖാമത്തോടെ ദീനിൽ നിലകൊള്ളുക. വലിയ കാര്യമാണ് ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നത്, അള്ളാഹു ദീനിൽ സ്ഥിരത നൽകുക എന്നത്, ഉറപ്പിച്ചു നിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ദുനിയാവ് അത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിതെറ്റിപ്പോകുന്ന ശുഭത്തുകളുടെ ഷറുകളിൽ, ശഹവത്തുകളുടെ ഷറുകളിൽ പഴച്ചു പോകുന്ന അതിന് ധാരാളം സാധ്യതയുള്ളതാണ് ദുനിയാവ്, പ്രത്യേകിച്ച് അവസാന കാലം. ശുഭത്തുകൾ എന്ന് പറഞ്ഞാൽ ദീനിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും ബിദഅത്തുകളും മറ്റും, ശഹവത്തുകൾ എന്നാൽ ബുദ്ധികേടുകൾ, തിന്മകൾ. മനുഷ്യൻ്റെ വയറ്റിൻ്റെയും അവൻ്റെ ലൈംഗികാവയവത്തിൻ്റെയും ആഗ്രഹങ്ങളുടെ പിന്നാലെ ഒരുവൻ പോവുക. ഇത് രണ്ടും ദീനിനെ നശിപ്പിച്ചു കളയും. ഇത് രണ്ടും ദീനിനെ നശിപ്പിച്ചില്ലാതാക്കി കളയും. വലയാദു ബില്ലാ. അതിൽ നിന്നെല്ലാം പിടിച്ചു നിൽക്കുക എന്നതാണ് ഇസ്തിഖാമത്ത് എന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ് അതിന് വേണ്ടത്. അതിന് പ്രധാനമായും സഹായിക്കുന്ന കാര്യമാണ് തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക എന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഇസ്തിഖാമത്തിൻ്റെ കൂടെ തൗബ പറഞ്ഞിട്ടുള്ളത്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക. അതുപോലെ സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു പറഞ്ഞു, ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ. അള്ളാഹുലേക്ക് നിങ്ങൾ ഇസ്തിഖാമത്തോടെ നിലകൊള്ളുക. വസ്തഗ്ഫിറൂ, അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക. നസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി, നസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി, നസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി. അവർക്ക് അള്ളാഹു നാളെ പരലോകത്ത് ദുഃഖിക്കേണ്ടാത്ത, വ്യസനിക്കേണ്ടാത്ത സ്ഥിതി അള്ളാഹു നൽകും, സന്തോഷവാർത്ത നൽകും. നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മലായിക്കത്ത് അവരോട് പറയും. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്നവരോട് പറയപ്പെടും. എൻ്റെ അടിമകളുടെ കൂടെ പ്രവേശിച്ചോളൂ, എൻ്റെ സ്വർഗത്തിൽ കയറിക്കോളൂ എന്ന് മുത്തുമഇന്നതായ നഫ്സിനോട്, അള്ളാഹുവിൻ്റെ ദീനിൽ നിലകൊണ്ട ചാഞ്ചാടി പോകാതെ നിലകൊണ്ട സമാധാനമടഞ്ഞ നഫ്സിനോട് അള്ളാഹു പറയുമെന്നാണ്, ആ സന്തോഷ വാർത്ത അവരെ കേൾപ്പിക്കുമെന്നാണ്. റബ്ബ തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അല്ലദീന ആമനൂ ബിആയാതിന, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിച്ചവരാണവർ. അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുക, ഖുർആനിൽ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവതരിപ്പിച്ച വഹയിൽ, ഇത് രണ്ടും കേട്ടാൽ സമിഅന വതഅന, ആമന വസദ്ദഖന, ഇതാണ് മുഅ്മിനുകളുടെ നിലപാട്. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. നോക്കണം നിങ്ങൾ, അള്ളാഹു ആണ് നമുക്ക് ഈ ഈമാൻ നൽകിയത്, ആയത്തുകൾ നൽകിയത്. അല്ലേ, ചില മുൻഗാമികൾ അവരോട് ചോദിക്കുകയുണ്ടായി, നീ എങ്ങനെയാണ് റബ്ബിനെ അറിഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞു, റബ്ബിനെ കൊണ്ടാണ് ഞാൻ എല്ലാം അറിഞ്ഞത്, അള്ളാഹുവിനെ കൊണ്ടാണ് ഞാൻ എല്ലാം അറിഞ്ഞത്. അതാണ് മുഅ്മിനുകൾ അവരുടെ ഈമാൻ, മുസ്ലിമീങ്ങൾ അഹ്ലു സുന്ന അവരുടെ ഈമാൻ സ്വീകരിച്ചത് കിതാബിനും സുന്നത്തിൽ നിന്നുമാണ്. അതല്ലാതെ ഏതെങ്കിലും ഫിലോസഫികളുടെ ആളുകളുടെ, തത്വജ്ഞാനികളുടെ ആളുകളുടെ, അവരുടെ സിദ്ധാന്തങ്ങൾ കൊണ്ടല്ല. അതാണ് പിഴച്ച പല കക്ഷികൾക്കും സംഭവിച്ചിട്ടുള്ളത്. അവർ അള്ളാഹുവിനെ കുറിച്ച് പല തീരുമാനങ്ങൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റബ്ബാകാവൂ, അതിനെതിരെ ഖുർആനും സുന്നത്തും വന്നാൽ അതിനെ നിഷേധിച്ച് കളയും, അതിനെ നിഷേധിച്ച് ഇല്ലാതാക്കി കളയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെ രീതി എന്താണ്? അവർ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഖുർആനും സുന്നത്തിലും പറഞ്ഞതുപോലെയാണ്. അള്ളാഹുവിൻ്റെ പേരുകൾ നോക്കൂ നിങ്ങൾ, അവനാണ് അവൻ്റെ പേരുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അല്ലേ? എന്നാൽ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പൂർണ്ണതയാണ്. അള്ളാഹുവിൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണെന്ത്? അള്ളാഹുവാണ് അവൻ്റെ പേരുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന്. എന്നാൽ മുശ്രിക്കുകളുടെ ഇലാഹുകളുടെ പ്രത്യേകത എന്താണ്? അവരുടെ ഇലാഹുകളുടെ പേരുകൾ അവരാണ് ഇട്ട് കൊടുത്തത്, അവരാണ് അവരുടെ ഇലാഹുകൾക്ക് പേരിട്ട് കൊടുത്തത്. അള്ളാഹു പറഞ്ഞത് എന്താണ്? ഇൻഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹ അൻതും വആബാഉകും, ഇത് നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും വിളിച്ച ചില പേരുകൾ മാത്രമാണ്. അതിനാൽ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് ആ ന്യൂനത ഒരിക്കലുമില്ല. അവനാണ് അവനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുപോലെ അവനെക്കുറിച്ച് സൃഷ്ടികളിൽ ഏറ്റവും അറിയാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം, തെളിഞ്ഞ വിശ്വാസം, കലർപ്പില്ലാത്ത വിശ്വാസം, സുന്ദരമായ വിശ്വാസം. എന്നാൽ പിഴച്ച പല കക്ഷി, അഹ്ലുൽ കലാം എന്നൊക്കെ അറിയപ്പെടുന്ന, അശാരിയ എന്നറിയപ്പെടുന്ന, എന്നൊക്കെ അറിയപ്പെടുന്ന കക്ഷികളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അവർ പലതും തീരുമാനിക്കുന്നത് ഈ ഗ്രീക്ക് ഫൽസഫയും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള തത്വജ്ഞാനങ്ങൾ, അത് വെച്ചിട്ടാണ് അവർ റബ്ബിനെ വിലയിരുത്തുന്നത്. അവർ പറയും പുതിയതൊന്നും റബ്ബിലുണ്ടാകാൻ പാടില്ല, റബ്ബിനുള്ളതൊക്കെ പഴയതായിരിക്കണം. അതുകൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ കലാം, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന് പറയുമ്പോൾ അവർ പറയും അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ്റെ പടപ്പുകളോട് സംസാരിക്കും എന്ന് പറയുന്ന വിശ്വാസത്തിൽ നിന്നൊക്കെ അവർ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. എന്നാൽ മുഅ്മിനുകൾ വിശ്വസിക്കുന്നത് എന്താണ്? ഞാൻ ഉദാഹരണം പറയുകയാണ്. അള്ളാഹുവിൻ്റെ കലാം എന്നാൽ അള്ളാഹു മുമ്പേ സംസാരിക്കുന്നവനാണ്. സംസാരിക്കാതെ പോയിട്ട് പിന്നെ അവൻ സംസാരിക്കുന്നവനായതല്ല, അവൻ മുമ്പേ ഉള്ളവനാണ് എന്നതുപോലെ അവൻ സംസാരിക്കുന്നവനാണ്. അവൻ്റെ കലാമിന് തുടക്കമില്ല, ഒടുക്കമില്ല. ഖുല്ലൗ കാന അൽ ബഹ്റു മിദാദൽ ലികലിമാതി റബ്ബി ലനഫിദ അൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅന ബിമിസ്ലിഹി മദദ. സൂറത്തുൽ കഹ്ഫിൽ ആയത്ത്. അല്ലേ, കടൽ എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ എഴുതി വെക്കാനുള്ള മഷിയായിരുന്നുവെങ്കിൽ കടൽ തീർന്നു പോകും, എൻ്റെ റബ്ബിൻ്റെ കലിമത്ത് തീരുന്നതിന് മുമ്പ്. സൂറത്തുൽ ഉഖ്മാനിൽ അള്ളാഹു പറഞ്ഞ എന്താ? അതാ ഏഴ് കടലുകൾ അത് മഷിയാക്കിയാൽ, അതുപോലെ മരങ്ങളെല്ലാം പേനയാക്കിയാൽ അള്ളാഹുവിൻ്റെ കലിമത്ത് തീർന്നു പോവുകയില്ല. ഈ രണ്ട് സൂറത്തുകളിൽ അള്ളാഹു പറഞ്ഞു. എന്തുകൊണ്ടാണത്? അള്ളാഹു തുടക്കമില്ലാത്തവനാണ്, അവനൊടുക്കമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ സംസാരത്തിനും എന്തില്ല? തുടക്കമില്ല, ഒടുക്കമില്ല. അവൻ മൂസ അലൈഹിസ്സലാമിനോട് സംസാരിച്ചിട്ടുണ്ട്, മൂസ അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്, അവൻ നാളെ സ്വർഗവാസികളോട് സംസാരിക്കും. എന്നാൽ പഴച്ച കക്ഷികൾ പറയും, ഇല്ല, അങ്ങനെ പുതിയതൊന്നും അള്ളാഹ് ഉണ്ടാകാൻ പാടില്ല. കാരണം അവരൊരു തത്വശാസ്ത്രം പണ്ടേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണത്? പുതിയത് ഉണ്ടാവുക എന്നത് സൃഷ്ടിയുള്ള പ്രത്യേകതയാണ്, സൃഷ്ടാവിനുണ്ടാകാൻ പറ്റൂല. ഈ തത്വം ആദ്യമേ അത് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ തത്വം ഖുറാനിലോ സുന്നത്തിലോ ഉള്ളതല്ല, പിന്നെ അതിനൊപ്പിച്ച് ബാക്കിയൊക്കെ വ്യാഖ്യാനിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ അവൻ ഉദ്ദേശിക്കുമ്പോൾ പ്രവർത്തിക്കുക എന്നതാണോ പൂർണ്ണത? അതല്ല അങ്ങനെ പുതിയതായി ഒന്നും ഉണ്ടാകാതിരിക്കുക എന്നതാണോ പൂർണ്ണത? ഉദ്ദേശിക്കുമ്പോൾ ചെയ്യാന്നുള്ളതാണല്ലോ പൂർണ്ണത, അല്ലേ? പക്ഷെ ബുദ്ധി തലയിരുന്നത് നോക്കും നിങ്ങൾ, വലിയ അഖലിയാച്ചായി ബുദ്ധിയാണ് എന്ന് വിചാരിച്ച് പഠിച്ചു വച്ചിരിക്കുന്നത് ഇതൊക്കെയാണ്. അതാണ് അള്ളാഹു ഭൂമിയോടടുത്ത് ആകാശത്തിലേക്ക് രാത്രിയുടെ അവസാനയാമങ്ങളിൽ ഇറങ്ങി വരും. അതെങ്ങനെയാണ് അള്ളാഹു ഒരു പുതിയ കാര്യം ഉണ്ടാവുക, പുതിയതുണ്ടാകുക എന്നത് പടപ്പ് കേൾക്കാൻ. ഈ തത്വം ആദ്യമേ ഖുറാൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമില്ലാത്ത തത്വമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ മാതൃക, ഇങ്ങനെ ഒരു തത്വവും ഖുറാനിലും സുന്നത്തിലും ഇല്ലാത്ത തത്വവും അവർ ഉണ്ടാക്കി വെച്ചിട്ടില്ല. മറിച്ച് അള്ളാഹു പറഞ്ഞതാണ് സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് സത്യം. അതിനനുസരിച്ചാണ് തത്വങ്ങൾ, അതിന് യോജിച്ചിട്ടാണ് തത്വങ്ങൾ ഉണ്ടാവുക. അതല്ലാതെ മറ്റു മനുഷ്യർ അവരുടെ ബുദ്ധിയാൽ ഉണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെയോ സിദ്ധാന്തങ്ങൾ കൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും വ്യാഖ്യാനിക്കുകയില്ല. അല്ലദീന ആമനു ബി ആയാതിന, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവരാണവർ. വകാനു മുസ്ലിമീൻ, മുസ്ലിങ്ങളാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണവർ, അള്ളാഹുവിന് അവരെ സമർപ്പിച്ചവരാണവർ. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അള്ളാഹുവാണ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേരിട്ടത് എന്ന് സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം അലൈഹി സ്ലാമിനോട് അള്ളാഹു പറഞ്ഞെന്താ? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഓ ഇബ്രാഹിം അസ്ലിം, അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാവുക. ഖാല അസ്ലംതു റബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇസ്ലാം എന്നത് എത്ര മനോഹരമായ പദമാണ്. ഒരു മുസ്ലിമിനെ അവനെ സൂചിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ല പദം എന്തുണ്ട്? അള്ളാഹുവിന് സമർപ്പിച്ചവൻ. കാരണം യഥാർത്ഥത്തിൽ അവൻ്റെ ഹൃദയം സ്പന്ദിക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. ജനിച്ചത് റബ്ബ് തീരുമാനിച്ചതനുസരിച്ചാണ്, മരിക്കുന്നത് അള്ളാഹു തീരുമാനിച്ചതനുസരിച്ചാണ്. അതുപോലെ തന്നെ അവൻ്റെ ദീൻ അള്ളാഹു തീരുമാനിച്ചതാണ്. വളരെ എളുപ്പമാണ് കാര്യം. ലദീന ആമനു ബി ആയാതിന വകാനു മുസ്ലിമീൻ, നോക്കൂ അവരോട് എന്താണ് പറയപ്പെടുക. അള്ളാഹു അവരോട് പറയും, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. യാ സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വാക്ക് നമ്മൾ കേൾക്കുന്ന രംഗത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഉദ്ഖുലുൽ ജന്ന, കടന്നോളൂ സ്വർഗത്തിൽ എന്ന് പറയപ്പെട്ടാൽ അവിടെ എല്ലാം അവസാനിച്ചു. സകല പ്രയാസങ്ങളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും അതോടെ അവസാനം. ആ വാക്ക് കേൾക്കുക, അതാണ് യഥാർത്ഥത്തിൽ, അതിനാണ് ഒരു മുസ്ലിം കാത്തിരിക്കുന്നത്. റബ്ബ് നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ദുഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. അന്തും, നിങ്ങളും, സ്വാജുക്കും, നിങ്ങളുടെ ഇണകളും, തുഹ്ബറൂൻ, ഹബറോട്, ഹബർ എന്നാൽ സന്തോഷം എന്നാണ് അതിൻ്റെ അർത്ഥം, സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നിങ്ങൾ പ്രവേശിച്ചോളൂ. ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ പ്രവേശിച്ചോളൂ എന്നവരോട് പറയപ്പെടും. ഇത് അവർക്കുള്ള സന്തോഷ വാർത്തയാണ്. കയറുന്നതിന് മുൻപേ അവരെ സന്തോഷിപ്പിക്കുകയാണ്. കയറിയാലാകട്ടെ അവിടെയുള്ള സന്തോഷത്തിൻ്റെ പ്രത്യേകത, അത് നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഒരിക്കലും അത് കുറഞ്ഞു പോവുകയില്ല, ഒരിക്കലും മടുപ്പ് വരികയില്ല, ഒരിക്കലും അവിടെ നിന്ന് മാറ്റം കൊതിക്കേണ്ടി വരികയില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ നിഅമത്ത് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവിൽ എത്ര വലിയ സുഖമുണ്ടെങ്കിലും മടുപ്പ് വരും. എത്ര വലിയ വീട്ടിലാണ് ഒരാൾ താമസിക്കുക, കൊട്ടാര സമാനമായ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, അതിൻ്റെ പുറത്തുകൂടെ നടന്നു പോകുന്നവൻ വിചാരിക്കുക അയാൾ വലിയ സുഖത്തിലാണ് എന്ന്, അയാൾ മടുത്തിട്ടുണ്ടാവും. ഏതനുഗ്രഹമാണ് ദുനിയാവിൽ, എന്ത് കാര്യമാണ് നമുക്ക് കിട്ടി കുറച്ച് കാലം കൊണ്ട് മടുക്കാത്തത്? ഏതാണ് മടുക്കാത്തത്? കല്ലുകടി വരാത്തത്, ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവിൽ അള്ളാഹു പൂർണ്ണത നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അതിനെ നിസ്സാരമായി കാണുക, കാരണം ദുനിയാവ് നിസ്സാരമാണ്. അതിന് അള്ളാഹു യാതൊരു വിലയും കൊടുത്തിട്ടില്ല. ഈ സൂറത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ, ജനങ്ങളൊന്നാകെ കുഫ്ഫാറുകളായിപ്പോ, അല്ലെങ്കിൽ അള്ളാഹു അവനെ നിഷേധിക്കുന്നവർക്ക് എന്ത് കൊടുത്തേനെ ദുനിയാവിൽ? സ്വർണത്തിൻ്റെ വീടുകളും മറ്റും കൊടുത്തേനെ. അത്ര അള്ളാഹു ദുനിയാവിന് വില കൊടുത്തിട്ടില്ല എന്നാണ്. അത്ര അള്ളാഹുവെങ്കിൽ ഇതിന് വിലയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ദുനിയാവ് അതിന് ദമ്മ് വന്നിട്ടുള്ളത്, അതിന് ആക്ഷേപം വന്നിട്ടുള്ളത് ഏത് നിലക്കാണ്? അത് ആഖിറത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നു എന്ന നിലക്കാണ്. അതല്ലാതെ ദുനിയാവ് ഒന്നാകെ അസലൻ ദുനിയാവ് മുഴുവൻ അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണോ? അല്ലല്ലോ. അള്ളാഹുവിൻ്റെ നബിമാർ വന്നത് ദുനിയാവിലല്ലേ? അല്ലേ, ദുനിയാവിലല്ലേ അള്ളാഹുവിൻ്റെ ബൈത്തുള്ളത്, മസ്ജിദുകളുള്ളത്? ദുനിയാവിലല്ലേ നമ്മുടെ അമലുകൾ ആണ്? യഥാർത്ഥ പരലോകത്തിൽ നിന്ന് തടയുക എന്നതാണ് ദുനിയാവിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയ മലഊന മലഊനതു മാ ഫിഹാ ഇല്ലാ ദിക്റല്ലാഹ് വമാ വലാ ഔ ആലിമൻ ഔ മുതഅല്ലിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്, അതിലുള്ളതും ഇല്ലാ ദിക്റല്ലാഹ് അല്ലാഹുവിൻ്റെ ദിക്ർ ഒഴികെ, വമാ വലാ അതുമായി ബന്ധപ്പെട്ടതും, ഔ ആലിമൻ ഔ മുതഅല്ലിമ അല്ലെങ്കിൽ ഒരു ദീൻ പഠിപ്പിക്കുന്ന പണ്ഡിതൻ, പഠിച്ചിട്ടുള്ള പണ്ഡിതൻ, അതുപോലെ അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇതല്ലാത്തത് ശപിക്കപ്പെട്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ ദിക്റുമായി ബന്ധപ്പെട്ടത് പരലോകത്തേക്ക് നിന്നെ നയിക്കുന്നത് അത് ഖൈറാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ മസ്റഅത്താണ് ദുനിയാവ്, പരലോകത്തേക്ക് കൃഷിയെടുക്കാനുള്ള, കൃഷി ചെയ്യാനുള്ള വിഭവമാണ് യഹലോകം. ഇതിൻ്റെ വിളവാണ്, ഇതിൻ്റെ കൊയ്ത്താണ് യഥാർത്ഥത്തിൽ പരലോകത്തുണ്ടാവുക. ഇവിടെ വിതച്ചതാണ് അവിടെ കൊയ്യുക. അള്ളാഹു പറയുന്നു, യുതാഫ് അലൈഹിം, അവർക്ക് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. താഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുക. യുതാഫു അലൈഹിം, അവർക്കിടയിൽ ചുറ്റിക്കൊണ്ടിരിക്കും. ചുറ്റിപ്പറ്റി നടക്കുക എന്ന് അതിനർത്ഥമുണ്ട്, മനസ്സിലല്ലേ? ചുറ്റിപ്പറ്റി നടക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ചയെക്കുറിച്ച് പറഞ്ഞത്. അത് നിങ്ങൾക്കിടയിൽ, ഈ വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്, നിങ്ങൾക്കിടയിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന തവാഫ് എന്ന പദവുമായി ബന്ധമുള്ള പദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. അത് നിങ്ങൾക്കിടയിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന ജന്തുവാണ്. അതുകൊണ്ട് അള്ളാഹു അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇളവ് നൽകിയിരിക്കുന്നു. അതിനർത്ഥം തന്നാൻ പറ്റുമോ? ഇല്ല, നജസാൻ. അതേസമയം അതിൻ്റെ ഉമിനീർ നജസല്ല, താഹിറ. ഉമിനീർ താഹിറ, കാരണം അത് നജസാവുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. അവിടെയൊക്കെ ചുറ്റി നടക്കുന്ന ജന്തുവാണ് അത്. അതിൻ്റെ ഉമിനീരും അത് നാവ് സ്പർശിച്ചതും ഒന്നും നജസല്ല. അതുപോലെ അതിൻ്റെ ശരീരഭാഗം നജസല്ല. അതിൻ്റെ കാഷ്ടവും മൂത്രവും നജസാണ്. കാഷ്ടവും മൂത്രവും നജസാണ്. ചുറ്റിപ്പറ്റി നടക്കുന്ന ജന്തു എന്ന അർത്ഥത്തിൽ ആ പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് കാണാം. അവർക്കിടയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എന്താണ് അവർക്കിടയിൽ കറങ്ങിക്കൊണ്ടിരിക്കുക? ബിസ്ഹാഫിൻ മിൻ ദഹബിൻ വഖ്വാബ്. ബിസ്ഹാഫ്, പാത്രങ്ങളുമായി കറങ്ങിക്കൊണ്ടിരിക്കും. മിൻ ദഹബ്, എങ്ങനെയാണ് സ്വർഗത്തിലെ പാത്രങ്ങൾ? മിൻ ദഹബ്, സ്വർണത്തിൻ്റെ പാത്രങ്ങളാണ്. വഖ്വാബ്, സ്വർണത്തിൻ്റെ കൂബുകൾ. കൂബ് എന്താണ്? കോപ്പ. കൂബിൻ്റെ ജമാണ് അക്വാബ്. അതുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഅകുലു ഫീ ഇനാഇൽ ഫിദ്ദ, ലാ തഷ്റബു ഫീ ഇനാഇൽ, നിങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ കുടിക്കരുത്, അതിൻ്റെ പാത്രങ്ങളിൽ തിന്നുകയും ചെയ്യരുത് ദുനിയാവിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ ലഹും ഫിദ്ദുനിയ വലനാ ഫിൽ ആഖിറ, അത് ദുനിയാവിൽ അവർക്കുള്ളതാണ്, ആഖിറത്തിൽ നമുക്കുള്ളതാണ്. ദുനിയാവിൽ അവർക്കുള്ളത്, അവ മുശ്രിക്കൾക്കും കുഫ്ഫാറുകൾക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അവർക്കത് അനുവദനീയമാണ് എന്നല്ല, അള്ളാഹുൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവരത് ഉപയോഗിക്കുന്നു. നമുക്കത് പരലോകത്തുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ദുനിയാവിൽ അള്ളാഹു വിലക്കിയത് ചെയ്താൽ പരലോകത്തത് തടയപ്പെടും എന്നാണ്. പരലോകത്തത് തടയപ്പെടും എന്നാണ്. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ നിന്നുള്ള ഭാഗമാണ് കഴിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോൾ ദുനിയാവിൽ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും പാത്രങ്ങൾ ഉപയോഗിക്കുക പാടില്ല. അത് തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാൻ തന്നെ പാടില്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. മറിച്ച് സ്വർണവും വെള്ളിയും അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ സമ്പത്തായി സൂക്ഷിക്കാൻ അനുവാദം നൽകപ്പെട്ടിട്ടുണ്ട്. നാണയങ്ങളും മറ്റുമായി സൂക്ഷിക്കാൻ, ആഭരണങ്ങളായി സൂക്ഷിക്കുകയും സ്ത്രീകൾക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ പുരുഷന്മാർക്ക് അത് പാടില്ല. പുരുഷന്മാർക്ക് വളരെ യസീറായ മോതിരം പോലെയുള്ളത് മാത്രം വെള്ളി അനുവാദമുണ്ട്. വെള്ളിയുടെ തന്നെ മാലി മുളയിട്ട് ഇട്ടെടുക്കാൻ പറ്റുമോ? പുരുഷന് പാടില്ല. കാരണം അത് സ്ത്രീകളുടെ അലങ്കാരമാണ്, സ്ത്രീകളുടെ അലങ്കാരമാണ്. അത് പുരുഷന്മാർക്ക് യോജിച്ചതല്ല. ചില കാര്യങ്ങൾ സ്ത്രീകളുടേതായതുകൊണ്ട് പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പാടില്ല. മൈലാഞ്ചി പുരുഷന്മാർക്ക് പാടില്ല. അത് സ്ത്രീകൾക്ക് അത് ചികിത്സയുടെ മറ്റോ ഭാഗമായി പിന്നെ ചില രോഗങ്ങൾക്ക് വേണ്ടി വരും. ആ അളവിൽ മാത്രമേ പാടുള്ളൂ. അല്ലാതെ പുരുഷന്മാരിടാൻ എന്തുകൊണ്ടാണ് പാടില്ലാത്തത്? അത് സ്ത്രീകളുടെ അലങ്കാരം, അത് പുരുഷന്മാർക്കുള്ളതല്ല. ആണുങ്ങൾ പെണ്ണുങ്ങൾ മൈലാഞ്ചി ഇട്ടെടുക്കുമ്പോൾ ആണുങ്ങൾ ഇട്ടെടുക്കാൻ പാടുണ്ടോ? പാടില്ല, അത് ശരിയല്ല. അത് സ്ത്രീകൾക്കുള്ളതാണ്. സ്ത്രീകൾക്ക് ഉള്ളത് അവൾക്ക് അലങ്കാരങ്ങളുടെ ആവശ്യമുണ്ട്. അള്ളാഹു അത് അവർക്ക് അനുവദിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഒരു കാരണം ഈ സൂറത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു കാരണം എന്താണ് കാരണം? പുരുഷന്മാർ അലങ്കാരമില്ലാതെ ഭംഗി പൂർത്തിയായ ആളുകളാണ്, ആഭരണങ്ങൾ ഇല്ലാതെ ഭംഗിയില്ല. അതേസമയം ഒരു സ്ത്രീ ഒരാഭരണവും ഇല്ലാതെ കാണുക എന്നത് യഥാർത്ഥത്തിൽ സൗന്ദര്യക്കുറവാണ്. അത് സൗന്ദര്യക്കുറവ് തന്നെയാണ്, സംശയമില്ല, മനസ്സിലായില്ല. അതുകൊണ്ട് എല്ലാം വാങ്ങി വിറ്റേക്കുക, എല്ലാം കൂടി വാങ്ങി വെക്കുക എന്നത് അവരോട് ചെയ്യുന്നത് ശരിയല്ല, മനസ്സിലായില്ലേ. അത്യാവശ്യമായ അലങ്കാരങ്ങൾ അവർക്ക് വേണ്ടതുണ്ട്, കാരണം അത് ആവശ്യമാണ്. എന്നാൽ പുരുഷന്മാരാകട്ടെ, അള്ളാഹു അതൊന്നും ഇല്ലാതെ തന്നെ സൗന്ദര്യത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. സ്വർഗത്തിലാകട്ടെ അത് മുഅ്മിനുകൾക്കുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജന്നതാനി മിൻ ദഹബ്, സ്വർണം കൊണ്ടുള്ള രണ്ട് സ്വർഗങ്ങൾ, ആനിയ ചുഹുമ വമാ ഫീഹിമ, അതിലെ പാത്രങ്ങളും അതിലുള്ളതും, വ ജന്നതാനി മിൻ ഫിദ്ദ, വെള്ളിയുടെ രണ്ട് സ്വർഗങ്ങൾ, ആനിയ ചുഹുമ വമാ ഫീഹിമ, അതിലെ പാത്രങ്ങളും അതിലുള്ളതും, വമാ ബൈനൽ ഖൗമി, ആ സ്വർഗവാസികൾക്കും അവരുടെ റബ്ബിനുമിടയിൽ തടസ്സമായില്ല, ഇല്ലാ റിദാ ഉൽ കിബ്രിയായി, അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ തട്ടമല്ലാതെ. അള്ളാഹു അത് നീക്കിയാലതാ റബ്ബിനവർ കാണുകയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചത് കാണാം. നോക്കൂ, അള്ളാഹു പറയുന്നത് സ്വർഗത്തെക്കുറിച്ച്, വഫീഹ, അതിലുണ്ട്, മാ തഷ്തഹീഹിൽ അംഫുസു വതലദ്ദുൽ അഅയുനു വഅൻതും ഫീഹ ഖാലിദൂൻ. വഫീഹ, സ്വർഗത്തിലുണ്ട്, മാ തഷ്തഹീഹി, ഇഷ്തഹ എന്ന് പറയാം കൊതിക്കുക, ഇഷ്തഹ കൊതിക്കുക, ഷഹവത്ത് എന്ന വാക്യങ്ങൾ കേട്ടിട്ടില്ലേ, മനുഷ്യൻ്റെ കൊതിയും ആഗ്രഹവുമൊക്കെ. മാ തഷ്തഹീഹിൽ അംഫുസ്, മനുഷ്യൻ്റെ നഫ്സ് മനസ്സ് കൊതിക്കുന്നതെന്തോ അതെല്ലാമുണ്ട്. വതലദ്ദുൽ അഅയുൻ, ലദ്ദ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക. വതലദ്ദുൽ അഅയുൻ, അവൻ്റെ കണ്ണുകൾക്ക് ആസ്വദിക്കാനാകുന്നത്, അതിന് രുചികരമായതുണ്ട് മാത്രമോ? സുബ്ഹാനല്ലാഹ്, വഅൻതു ഫീഹാ ഖാലിദു, നിങ്ങൾ അവിടെ ശാശ്വതരാണ്. അതുമാത്രം, യഥാർത്ഥത്തിൽ ദുനിയാവിലുള്ളതേ സ്വർഗത്തിലുള്ളൂ എന്ന് ഒരാൾ വാദത്തിന് പറയുകയാണ്. എന്നാൽ അവിടെ ഹുലൂദുണ്ട്, ശാശ്വതത്വമുണ്ട് എങ്കിൽ പോലും ബുദ്ധിയുള്ള ഒരാൾ യഥാർത്ഥത്തിൽ പണിയെടുക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? പരലോകത്തേക്ക് വേണ്ടിയാണ്. കാരണം ഇത് തീർന്നു പോകുന്നതാണ്, ഫാനിയത്താണ്. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് മുന്നിൽ മരിച്ചു വീഴുന്നത് യാതൊരു സംശയവുമില്ല. ഓരോ ദിനവും ഇന്നാൾ മരിച്ചു, ഇന്നാൾ മരിച്ചു എന്ന് കേൾക്കുകയാണ്. ഒരു വർഷം മുമ്പ് നമ്മൾ കണ്ട എത്ര പേരുണ്ടിന്ന്? പലരുമില്ല. രണ്ടു വർഷം മുമ്പ്, മൂന്ന് വർഷം മുമ്പ് അല്ലേ നമ്മൾ സംസാരിച്ച്, നമ്മൾ കൂടെ ഇരുന്നിരുന്ന കണ്ടിരുന്ന ആളുകൾ പലരുമില്ല. ഇത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും എല്ലാം മസീർ, നമ്മുടെ എല്ലാം പോക്ക് അങ്ങോട്ടേക്ക് തന്നെയാണ്. ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കുന്നു എന്ന് മാത്രം. ചിലർ നേരത്തെ, ചിലർ കുറച്ച് കഴിഞ്ഞ്, കുറച്ച് നാൾ കഴിഞ്ഞപ്പുറത്ത്, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നോക്കൂ, അള്ളാഹു പറയുന്നു, അൻതും ഫീഹാ ഖാലിദൂൻ. ഇവിടെ ഇമാം ഖുർത്തുബി റഹിമഹുള്ള, അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ ഒരു ഹദീസ് ഉദ്ധരിച്ചത് കാണാം. ബുറൈദ ബിൻ ഹുസൈബ് അലസ്ലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ ഖാൽ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹൽ ഫിൽ ജന്നതി മിൻ ഖൈൽ, സ്വർഗത്തിൽ കുതിരകൾ ഉണ്ടാകുമോ? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാം. ഖാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഇദ അദ്ഖലക അൽജന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ, ഫലാ തശാഉ, റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ, ഔ കമാ ഖാല സല്ലല്ലാഹി അലൈഹി വസല്ലം, ഫലാ തശാഉ അൻ തുഹ്മല ഫീഹ അലാ ഫറസിൻ, നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ നീ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? മിൻ യാഖൂതത്തിൻ ഹമ്ര, ചുവന്ന മാണിക്യം കൊണ്ടുള്ള ഒരു കുതിരപ്പുറത്ത്, യതീറുബിക ഫിൽ ജന്നതി, സ്വർഗത്തിൽ അത് നിന്നെയും കൊണ്ട് പറക്കും, ഹൈസു ശീത, നീ ഉദ്ദേശിച്ചിടത്ത്, അങ്ങനെ നീ ആഗ്രഹിച്ചാൽ, ഇല്ല ഫഅൽത്, നിനക്കങ്ങനെ ചെയ്യാൻ സാധിക്കും, നീ ആഗ്രഹിച്ചാൽ അത് സംഭവിക്കും. ഉടനെ വസഅലഹു റജുൽ, വേറൊരാൾ ചോദിക്കുകയാണ്, ഫഖാൽ യാ റസൂൽ അല്ലാഹുന്റെ റസൂലെ, ഹൽ ഫിൽ ജന്നത്തി മിൻ ഇബിൽ, നബിയെ സ്വർഗത്തിൽ ഒട്ടകങ്ങൾ ഉണ്ടാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇയുദ്ഖിൽ കല്ലാഹുൽ ജന്ന, അല്ലാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ, യകുൻ ലക ഫീഹ, അവിടെ ഉണ്ടാകും, മഷ്തഹത് നഫ്സുക്, നിന്റെ മനസ്സ് കൊതിച്ചത്, വലദ്ദത് ഐനുക്, നിന്റെ കണ്ണിന് ആനന്ദകരമായത്, ഈ ആയത്തിൽ വന്നത്. അതോടെ ചോദ്യത്തിൻ്റെ വാതിലടഞ്ഞു, അതുണ്ടോ ഇതുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ വാതിൽ അതോടെ അടഞ്ഞു. അല്ലെങ്കിൽ ഖൈലിനെ കുറിച്ച് പറയുന്ന ഹദീസ് വേറെ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്ന് പറയാണ്, ഒരു മൂക്ക് കയറിട്ട് ഒട്ടകത്തെയും കൊണ്ട് വന്നിട്ട്, ഇതാ ഇത് ഫിസബീലില്ല, അള്ളാഹുന്റെ മാർഗത്തിനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിനക്ക് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനു പകരം നിനക്ക് സ്വർഗത്തിൽ ഇത്ര ഇത്ര മഖ്തൂമത്തായ ഒട്ടകങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. സ്വർഗത്തിൽ ദുനിയാവിലെ ഏത് കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും സഹാബത്തിൽ ചിലർ വിശദീകരിച്ചതുപോലെ അത് പേരുകളാണ്, നമുക്ക് മനസ്സിലാക്കാൻ പേരുകൾ പറഞ്ഞു തന്നു, കാര്യം ഇന്നതാണ്. പക്ഷെ അതിൻ്റെ സിഫത്ത്, അതിൻ്റെ രൂപം, അതിൻ്റെ വിശേഷണങ്ങൾ വലിയ വ്യത്യാസമുള്ളതാണ്, അതിൻ്റെ വിശേഷണങ്ങൾ വലിയ വ്യത്യാസമുള്ളതാണ്. അത് ദുനിയാവിലേത് പോലെയല്ല, മറിച്ച് അവിടെ പൂർണ്ണതയാണ് ഉണ്ടാവുക, എല്ലാം സമ്പൂർണമാണ്, ഒരു കാര്യത്തിലും കുറവോ എന്തെങ്കിലും ഒരു അലോസരമോ മടുപ്പിക്കുന്നതോ പ്രയാസമുണ്ടാക്കുന്നതോ ഇല്ല, ഒരു വാക്ക് പോലും കേൾക്കുകയില്ല എന്ന് പറഞ്ഞാൽ, യാ സുബ്ഹാനല്ലാഹ്, ലാ യസ്മഊന ഫീഹ ലഗ്വൻ വലാ കിദാബ, അതുപോലെ ലാ യസ്മഊന ഫീഹ ലഗ്വൻ ഇല്ലാ സലാമ, രണ്ട് ഖുർആൻ വന്നത് കാണാം. ഒരു അനാവശ്യ വാക്ക് അവിടെ കേൾക്കുകയില്ല, അലോസരപ്പെടുത്തുന്ന വാക്ക് എല്ലാ ദിവസം എന്നോട് ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും, അങ്ങനത്തെ നമുക്ക് ഇഷ്ടപ്പെടാത്തത് പലതും ആളുകൾ പറഞ്ഞേക്കും. പക്ഷേ ദുനിയാ സ്വർഗത്തിൽ ഒരു വാക്ക് കേൾക്കുകയില്ല, അതിനപ്പുറത്ത് പിന്നെ എന്തുണ്ട്? പ്രയാസകരമായ ഒന്നും കാണേണ്ടി വരികയില്ല, പ്രയാസകരമായതൊന്നും അവിടെ കേൾക്കേണ്ടി വരികയില്ല. നസ്അലുല്ലാഹൽ ജന്ന, അള്ളാഹു പറയുന്നു, വതിൽക്കൽ ജന്നതു ലതി, അതാണ് സ്വർഗം, അല്ലതി എങ്ങനെയുള്ളതാണ്, ഊരിസ്തുമുഹ, നിങ്ങൾക്കത് അനന്തരമായി ലഭിച്ചിരിക്കുന്നു, ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് കാരണത്താൽ, തിൽക്കൽ ജന്ന എന്നാണ് പറഞ്ഞത്, ആ സ്വർഗം. എന്നാൽ നരകത്തെക്കുറിച്ച് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഹാദിഹി ജഹന്നം, ഈ നരകം. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നരകത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഹാദിഹി എന്നതാണ് ഉപയോഗിച്ചത്, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴോ തിൽക്ക, അത്. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്, അത് നരകത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിക്കാൻ വേണ്ടിയാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, സ്വർഗവും നരകവും നിങ്ങളൊരാളുടെ ചെരുപ്പിൻ്റെ വാറെന്നതുപോലെ അടുത്താണ്, ചെരുപ്പിൻ്റെ വാറെന്നതുപോലെ രണ്ടും അടുത്താണ്. നമ്മുടെ ഇമാനും നമ്മുടെ അമലുമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം, അതിലേക്ക് എത്താനുള്ള കാരണം. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് നാം ഇത് അനന്തരം നൽകിയത് നിങ്ങൾ അമൽ ചെയ്തതിൻ്റെ കാരണത്താലാണ്, വേറെ ഒരാളുടെ അമലിൻ്റെ പേരിലും അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയില്ല, വേറെ ഒരാളുടെ അമലിൻ്റെ പേരിലും അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയില്ല. നമ്മുടെ അമൽ മുഖേനയാണ് സ്വർഗത്തിലെത്താൻ സാധിക്കുക, അത് സ്വർഗത്തിനുള്ള കാരണമാണ്. ബിമ എന്ന് പറഞ്ഞത് ബാ ഉസ് സബബാണ്, ബാ ഉൽ ഇവദല്ല, രണ്ട് ബാ ഉണ്ട്, ബാ ഉസ് സബബ് എന്നാൽ കാരണം, ബാ ഉൽ ഇവദ് എന്നാൽ പകരത്തിന് പകരം. അമലുകൾ സ്വർഗത്തിന് പകരമല്ല, സ്വർഗം അതിൻ്റെ എത്രയോ അപ്പുറത്താണ്, മറിച്ച് അള്ളാഹു അവൻ്റെ ഫദ്ലിനാൽ ഈ അമലുകൾ കാരണമാക്കി അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഒരുവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, ലക്കും ഫീഹാ ഫാകിഹതുൻ കസീറ, ലക്കും ഫീഹാ നിങ്ങൾക്കവിടെ ഉണ്ടാകും, ഫാകിഹതുൻ കസീറ ധാരാളക്കണക്കിന് പഴങ്ങൾ, മിൻഹാ തഅകുലൂൻ അതിൽ നിന്ന് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. അതിലെ സവിശേഷമായ ചില പഴങ്ങളെക്കുറിച്ച് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ എല്ലാ പഴങ്ങളിൽ നിന്നും രണ്ട് ഇനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നഹൽ ഈത്തപ്പഴം ഉണ്ടാകും, അതുപോലെ റുമ്മാൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിശിഷ്ടമായ പഴങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നു. ഇനി നോക്കൂ, അള്ളാഹു തർഹീബിൻ്റെ കൂടെ എപ്പോഴും തർഹീബ് ഉണ്ടാവുക എന്നത് ഖുർആനിലെ ശൈലിയാണ്. ആഗ്രഹം ജനിപ്പിക്കുക എന്നതിനൊപ്പം ഭയപ്പെടുത്തുക എന്നതുണ്ടാകും. സ്വർഗം ആഗ്രഹിച്ച് മാത്രമല്ല അമൽ ചെയ്യേണ്ടത്, നരകത്തെ ഭയപ്പെട്ടുകൂടിയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചും അവൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടുമാണ് അമൽ ചെയ്യേണ്ടത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയുന്നു, ഇന്നൽ മുജിരിമീന തീർച്ചയായും കുറ്റവാളികൾ, ഫി അദാബി ജഹന്നമ ഖാലിദൂൻ അവർ അദാബു ജഹന്നമിൽ ജഹന്നമിൻ്റെ ശിക്ഷയിൽ, ഖാലിദൂൻ ശാശ്വതരായിരിക്കും. ഇവിടെ മുജിരിമീൻ കുറ്റവാളികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കാഫറുകളും മുശ്രിക്കുകളുമാണ്, അതാണ് ഇവിടെ കുറ്റവാളികളെ കൊണ്ട് ഉദ്ദേശം. കാരണം ഖാലിദൂൻ ശാശ്വതനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അള്ളാഹു. ആ വിശേഷണം യോജിക്കുക കുഫ്ഫാറുകൾക്കും മുശ്രിക്കുകൾക്കും മാത്രമാണ്. അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും, ജഹന്നമിൻ്റെ അദാബിൽ ശാശ്വതരായിരിക്കും അവർ. ലാ യുഫത്തറു അൻഹും അവർക്കവിടെ യാതൊരു ഇളവും ലഭിക്കുകയില്ല. ഒരു സമയത്തും ഒരിടവേള നരകശിക്ഷയിൽ ഉണ്ടാവുകയില്ല, നിരന്തരമായ ശിക്ഷയാണ്. അതുകൊണ്ടാണ് അവർ കേണ് പറയുന്നത്. എന്ത്? ഒന്ന് റബ്ബിനോട് പറയൂ, യുഹഫിഫ് അന്ന ഇളവ് തരാൻ, യൗമം മിനൽ അജാബ് നരകശിക്ഷയിൽ ഒരു ദിവസമെങ്കിലും ശിക്ഷ ഒഴിവാക്കി തരാനല്ല പറയുന്നത്, പിന്നെ ഇളവ് തരിക. കുറേ കാലത്തേക്ക് എന്നല്ല, ഒരു ദിവസത്തേക്കാണ് ചോദിക്കുന്നത്. എത്ര ഭയാനകരമായ അവസ്ഥയായിരിക്കും എന്നാലോചിച്ച് നോക്കൂ. വലയ്യാദു ബില്ലാ, ലാ യുഫത്തറു അൻഹും അവർക്കവിടെ ഇളവ് ലഭിക്കുകയില്ല. വഹും ഫീഹി മുബ്ലിസൂൻ അവരവിടെ ആശയറ്റവരായിരിക്കും, ഒരു പ്രതീക്ഷക്കും ഇനി വകയില്ല എന്ന രൂപത്തിൽ നിരാശ പൂണ്ടവരായിരിക്കും. ഇന്നൽ മുജിരിമീന ഫീ അജാബി ജഹന്നമ ഖാലിദൂൻ ലാ യുഫത്തറു അൻഹും വഹും ഫീഹി മുബ്ലിസൂൻ അവർക്കവിടെ ഇടവേള ലഭിക്കുകയില്ല. വഹും ഫീഹി മുബ്ലിസൂൻ അവരവിടെ എല്ലാ ആശയവും അറ്റവരായിരിക്കും, ഒരു ഖൈറും ഇനി ലഭിക്കാനില്ല, ഒരു ചെറിയ സമയത്തേക്ക് കൂടി ഇളവ് ലഭിക്കുകയില്ല. അള്ളാഹു പറയുന്നു, ഈ അവസ്ഥ അവർക്കുണ്ടാക്കിയത് അവർ തന്നെയാണ്, യഥാർത്ഥത്തിൽ വരുത്തി വെച്ചത് അവരാണ്. വമാ വലംനാഹും നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല, വലാക്കിൻ മറിച്ച് ഖ്യാനു ഹും അവർ തന്നെയായിരുന്നു, അവ്വാലിമീൻ അവർ തന്നെയായിരുന്നു അക്രമികൾ, അവരുടെ ദുശ്ചെയ്തികൾ കാരണത്താൽ. അവർക്കുമേൽ തെളിവ് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം, ഇതാണ് ഖിയാമുൽ ഹുജ്ജ എന്ന് പറഞ്ഞാൽ, ഇഖാമത്തുൽ ഹുജ്ജ എന്ന് പറഞ്ഞാൽ തെളിവ് സ്ഥാപിക്കപ്പെട്ടു. ഇനി ഒഴിവ് കഴിവ് പറയാനില്ല, ഖുർആൻ വന്ന് കിട്ടിയിട്ടുണ്ട്, ഖുർആൻ അവർക്ക് വന്ന് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ ഈ രൂപത്തിലായതാണ്. അവരിലേക്ക് അള്ളാഹു റസൂലുകൾ അയച്ചിട്ടുണ്ട്, പക്ഷെ അവർ നിഷേധിച്ചു, അവർ ധിക്കാരം കാണിച്ചു. അതിലവർക്ക് ഏറ്റവും യോജിച്ച വിഫാഖായ പ്രതിഫലം, ജസാഉ വിഫാഖ എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, യോജിച്ച പ്രതിഫലം നൽകി. അള്ളാഹു ഒരു അനീതിയും ചെയ്തിട്ടില്ല, ഒരതിക്രമവും ചെയ്തിട്ടില്ല. എന്നിട്ട് നോക്കൂ, നിരാശ പൂണ്ട് അവർ അവിടെ വിളിക്കുകയാണ്. റബ്ബിനെ അവർ വിളിക്കും, അള്ളാഹു അവരോട് പറയും, ഇഹ്സഉ ഫിയാ അവിടെ നിന്നരായി കിടന്നുകൊള്ളുക, വലാ തുക്കല്ലിമൂൻ എന്നോ എന്നോട് മിണ്ടിപ്പോകരുത് എന്ന് പറയും. വനാദ അവർ വിളിക്കും, യാ മാലിക്കു ഓ മാലിക്, ആരാണ് മാലിക്? ഖാസിനുന്നാർ നരകത്തിൻ്റെ കാവൽക്കാരനായ മലക്കാണ് മാലിക് എന്ന മലക്ക്. ഖുർആനിൽ പേര് പറയപ്പെട്ടിട്ടുള്ള മലക്കുകളിലൊന്നാണ്, ഒരു മലക്കാണ് മാലിക്. ഖുർആനിൽ തന്നെ പേര് വന്നിരിക്കുന്നു, ഹദീസുകളിൽ പേര് വന്ന മലക്കുകളുണ്ട്, ഹദീസുകളിൽ മാത്രം പേര് വന്ന മലക്കുകൾ, മുൻകർ നഖീർ ഈ രണ്ട് പേരുകൾ ഹദീസിൽ വന്നതാണ്. അതായത് ഖബറിൽ ശിക്ഷ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുടെ പേരാണ് മുൻകർ, അതുപോലെ നഖീർ. ഖുർആനിൽ തന്നെ പേര് വന്ന മലക്കാണ് മാലിക്. മാലിക് എന്ന മലക്കിനെ അവർ വിളിക്കുകയാണ്, വനാദവ് അവർ വിളിക്കും, يا مالك ومالك ليقضي علينا ربك എന്ത് ചെയ്യാനാണ് അവർ പറയുന്നത് ലിയഖ്ദി അലൈന നമ്മെ ഒന്ന് ഖദാ ആക്കി എന്താണ് ഖദാ ആക്കുക എന്ന് പറഞ്ഞാൽ മരിപ്പിച്ച് കളയാൻ പരലോകത്ത് അവർ പറയുമെന്നാണ് യാ ലൈതഹ കാനതിൽ ഖാദിയ ദുനിയാവിലെ ജീവിതം അതോടെ എല്ലാം തീർന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഞങ്ങളൊന്ന് അവസാനിപ്പിച്ചു തരാൻ മരിപ്പിച്ചു തരാൻ ഒന്ന് അലൈന റബ്ബുക് ലിയഖ്ദി അലൈന നമ്മുടെ മേൽ ഖദാ ആക്കുക അഥവാ നമ്മെ അവസാനിപ്പിക്കാൻ മരിപ്പിക്കാൻ റബ്ബുക് താങ്കളുടെ റബ്ബിനോടൊന്ന് പറയൂ قال مالك مربدي പറയും انكم ماكثون انكم നിങ്ങൾ ماكثون ഇവിടെ കഴിയേണ്ടവരാണ് ونادوا അവർ വിളിക്കുന്നു يا مالك ومالك ليقضي علينا ربك انت ربنا ഞങ്ങളെ മരിപ്പിക്കാൻ ഒന്ന് ആവശ്യപ്പെടൂ قال മാലിക് എന്ന മലക്ക അവരോട് മറുപടി പറയും ഇന്നക്കും നിങ്ങൾ മാ കിസൂൻ ഇവിടെ കഴിയേണ്ടവരാണ് ഇങ്ങനെ തന്നെ കഴിയേണ്ടവരാണ് ഇങ്ങനെ കഴിയുന്നതാണ് അവർ മാലിക്കിനോട് വിളിച്ച് ആവശ്യപ്പെടുന്നു മാലിക് അവരോട് മറുപടി പറയും എന്നാൽ ഇത് രണ്ടിനും ഇടയിൽ അവരുടെ ചോദ്യത്തിനും അവർ മാലിക്കിൻ്റെ മറുപടിക്കുമിടയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി റിവായത്തുകൾ കാണാം മകഥ അൽ ഫസന ആയിരം വർഷത്തിന് ശേഷമാണ് മറുപടി എന്ന് ചിന്തിച്ചു നോക്കുക ആ ശിക്ഷയുടെ ഭയാനകത എത്രയാണ് മറുപടിയില്ല കാലങ്ങൾ കഴിഞ്ഞ് പറയുകയാണ് എന്ത് അനുകൂലമായ മറുപടിയാണോ അല്ല ഇന്ന കുമ്മാക്കിസൂൻ നിങ്ങളവിടെ കഴിയേണ്ടവരാണ് ലഖദ് ജിഅനാകും ബിൽ ഹഖ് അള്ളാഹു പറയുന്നു നാം നിങ്ങളിലേക്ക് ഹക്ക് കൊണ്ടുവന്നിരുന്നു ലഖദ് ജിഅനാകും ബിൽ ഹഖ് ولكن എന്നാൽ അക്സറക്കും നിങ്ങളിൽ അധിക പേരും ലിൽ ഹഖി കാരിഹൂൻ ഹഖിനെ വെറുക്കുന്നവരായിരുന്നു നിങ്ങളിൽ അധിക പേരും ഹഖിനെ വെറുക്കുന്നവരായിരുന്നു ലഖദ് ജിഅനാകും ബിൽ ഹഖ് നാം നിങ്ങളിലേക്ക് ഹഖുമായി വന്നിരുന്നു അഥവാ സത്യം എന്താണ് എന്ന് അള്ളാഹു വിശദീകരിച്ചു കൊടുത്തിരുന്നു വ്യക്തമാക്കി കൊടുത്തിരുന്നു ഒരു സംശയവും റബ്ബ് അവശേഷിപ്പിച്ചിട്ടില്ല എന്നാൽ അവർ അധിക പേരും അവരുടെ സ്വഭാവം എന്താണ് ഹക്കിനോട് വെറുപ്പ് കാണിക്കുക അവരുടെ സ്വഭാവമാണ് അത് സ്വീകരിക്കുകയില്ല മറിച്ച് ബാത്തിലിനെ സ്വീകരിക്കുകയും അതിനെ വലുതായി കാണുകയും ഹക്കിൽ നിന്ന് ജനങ്ങളെ തടയുകയും ഹക്കിനെയും അതിൻ്റെ ആളുകളെയും വെറുക്കുകയും ചെയ്യും അവർക്ക് ഒടുവിൽ ലഭിച്ചതിനാണ് ലഖദ് ജിഅനാകും ബിൽ ഹഖി വലാകിൻ അക്സറക്കും ലിൽ ഹഖി കാരിഹൂൻ ആ സമയത്ത് അവർ നിരാശപ്പെടുകയാണ് എന്നാൽ ആ നിരാശ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അള്ളാഹു പറയുന്നു അം അബ്റമു അംറ അം അബ്റമു അംറൻ ഫഇന്ന മുബ്രിമൂൻ അം അബ്റമു അംറൻ അവരൊരു കാര്യം തീരുമാനിച്ച് തയ്യാറാക്കി വെക്കുകയാണോ എന്ന് പറഞ്ഞാൽ മാ മുജാഹിദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു അറാദു കൈദ ഷർരിൻ അവർ തിന്മ ഒരു ഷർറുണ്ടാക്കി വെക്കാൻ ഗൂഢാലോചന നടത്തി എന്നാൽ അള്ളാഹു പറയുന്നു ഫഇന്ന മുബ്രിമൂൻ നാം തന്ത്രം പ്രയോഗിക്കുന്നവനാണ് ഏതുപോലെ ഒമക്കറൂ മക്റൻ വേറെ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു ഒമക്കറിന മക്റൻ നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു വഹും ലാ ഷുഊറൂൻ അവരറിഞ്ഞിട്ടില്ല അത് അവരറിയാതെ നാം തന്ത്രം പ്രയോഗിച്ചു അതുപോലെയാണ് ഈ ആയത്ത് എന്നാണ് അബ്റമു അംറൻ അവരൊരു ഷർ തീരുമാനിക്കുകയാണോ ഫഇന്ന മുബ്രിമൂൻ എങ്കിൽ നാമും തീരുമാനിക്കുന്നുണ്ട് തയ്യാറാക്കി വെക്കുന്നുണ്ട് അം യഹ്സബൂന അതല്ല അവർ വിചാരിക്കുകയാണോ അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും بلا ورسلنا لديهم يكتبون ام يحسبون اور بيجاركيانو حسب എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വിചാരിക്ക അതുപോലെ അതിന് മറ്റൊരു അർത്ഥമുണ്ട് എന്തായിരിക്കും കണക്കൂട്ട അറബിയിൽ എന്ന പോലെ മലയാളത്തിലും നമ്മൾ അത് പര്യായമായി ഉപയോഗിക്കാറുണ്ട് ഞാൻ ഒരു കാര്യം കണക്കൂട്ടിട്ടുണ്ട് എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി എൻ്റെ കണക്കുകൂട്ടൽ തെറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം വിചാരിച്ചതുപോലെ നടന്നില്ല വിചാരിക്കുക എന്നും കണക്കുകൂട്ടുക എന്നും മലയാളത്തിൽ പര്യായമായി ഉപയോഗിക്കാറുള്ളത് പോലെ അറബിയിൽ ഉപയോഗിക്കാറുണ്ട് സമാനമായ പദം അമ്മ ഹസബൂന അവർ വിചാരിക്കുകയാണോ ഹസബ യഹ്സിബു എന്ന് പറയും അതുപോലെ ഹസിബ യഹ്സബു എന്നും പറയും അവർ കണക്ക് കൂട്ടുകയാണോ? അവർ വിചാരിക്കുകയാണോ അന്നലാനസ്മഊ, നാം കേൾക്കുകയില്ല എന്ന്? സിറഹും വനജ്വാഹും, അവരുടെ രഹസ്യവും, വനജ്വാഹും അവരുടെ സ്വകാര്യ സംഭാഷണവും. നജ്വ എന്ന് പറഞ്ഞാൽ കുറച്ചാളുകൾ കൂടിയിരുന്ന് സംസാരിക്കുന്നതിനാണ്, രഹസ്യമായി ആലോചിക്കുന്നതിനാണ് ഗൂഢാലോചന എന്നൊക്കെ പറയും നജ്വ എന്നതിന്. അത് പിന്നെ നല്ലതിനും മോശമായതിനും കൂടിയിരിക്കുന്നതിന് നജ്വ എന്ന വാക്ക് ഉപയോഗിക്കും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മാ യകൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹുവ റാബിഉഹും അല്ല ഖംസത്തിൻ ഇല്ലാഹുവ സാദിസുഹും. മൂന്ന് പേരുടെ ഒരു നജ്വ, ഒരു രഹസ്യ സംഭാഷണം നടക്കുന്നില്ല, ഇല്ലാഹു റാബിഉഹും, നാലാമനായി അള്ളാഹു അവിടെ ഉണ്ടായിട്ടല്ലാതെ. വലാ ഖംസത്തിൻ ഇല്ലാഹുവ അവിടെ എന്നല്ല ഞാൻ പറഞ്ഞ അർത്ഥം, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. മയക്കൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാഹുവ റാബിഉഹും, മൂന്ന് പേരുടെ നജ്വ നടക്കുന്നില്ല, നാലാമനായി അള്ളാഹു ഉണ്ടായിട്ടല്ലാതെ. വലാ ഖംസത്തിൻ ഇല്ലാഹുവ സാദിസുഹും, അഞ്ചു പേരുടെ രഹസ്യ സംഭാഷണം നടക്കുന്നില്ല, ആറാമനായി അള്ളാഹു ഉണ്ടായിട്ടല്ലാതെ. വലാ അദ്നാ മിൻ ദാലിക വലാ അക്സർ, അതിൽ കുറവോ കൂടുതലോ ആകട്ടെ, ഇല്ലാഹു മഅഹും, അവൻ അവരുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ ഇല്ല. ഐനമാക്കാനോ, അവരെവിടെയായിരുന്നാലും. മ എന്ന വാക്കിന് അറബിയിൽ എന്തർത്ഥമില്ല, അവരിരിക്കുന്നിടത്ത് കൂടിക്കലർന്നിരുന്നു എന്നർത്ഥം അറബി ഭാഷയിൽ തന്നെ എപ്പോഴും ഉദ്ദേശിക്കപ്പെടണം എന്നില്ല, മനസ്സിലായില്ലേ? അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ട് കഴിവ് കൊണ്ട് അവരോടൊപ്പമുണ്ട്, അല്ല അവൻ ഏഴ് ആകാശങ്ങൾക്ക് മുകളിലാണ്. അതുകൊണ്ടാണ് എന്തു പറഞ്ഞത്, മയക്കൂൺ മിന്നജുവ സലാസത്തിൻ, മൂന്ന് പേരുടെ സംഘമില്ല, ഇല്ല ഉറാബിഉം, നാലാമനായി അള്ളാഹു ഉണ്ടായിട്ടിരുന്നല്ലാതെ. അതേസമയം പറഞ്ഞാൽ തെറ്റാകും, ഒരു വാക്കിനെ അള്ളാഹു വിലക്കിയിട്ടുണ്ട്. ഏതാണ് ആ വാക്ക്? ഇന്നല്ലാഹ സാലിസു സലാസ, നസ്രാനികൾ പറഞ്ഞു ഇന്നല്ലാഹ സാലിസു, അള്ളാഹു മൂന്നിൽ ഒരുവനാണ്. സാലിസു സലാസ, മൂന്നിൽ ഒരുവനാണ്. ആ വാക്ക് കുഫറിൻ്റെ വാക്കാണ്. എന്നാൽ അള്ളാഹു പറഞ്ഞ വാക്ക് നോക്കൂ, മൂന്നുപേരുടെ രഹസ്യ സംഭാഷണം നടക്കുന്നില്ല, അള്ളാഹു ഇല്ലാഹു റാബിഉ, നാലാമനായി അള്ളാഹു ഉണ്ടായിട്ടല്ലാതെ. എന്തുകൊണ്ടാണത്? ആ വാക്കൊരിക്കലും അവരുടെ കൂടെ ഇരുന്നു എന്നത് സൂചിപ്പിക്കുന്നില്ല, കൂടിക്കലർന്നു, സൃഷ്ടിക്കിടയിൽ അവതരിച്ചു എന്ന് ആ വാക്ക് അറിയിക്കുന്നില്ല. വലാ ഖംസത്തിൻ, അഞ്ചു പേരില്ല, ഇല്ലാഹുവ സാദിസുഹും, ആറാമനായി അള്ളാഹു ഉണ്ടായിട്ടല്ലാതെ. എന്നാൽ നസ്രാനികളുടെ വാക്ക് എന്താണ്? ഇന്നല്ലാഹ സാലിസു സലാസ, മൂന്നിൽ ഒരുവനാണ്, മൂന്നിൽ മൂന്നാമത്തവനാണ്. അള്ളാഹു പറഞ്ഞ എന്താണ്? മൂന്ന് പേരുടെ സംഭാഷണത്തിൽ നാലാമനായി അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ, സൗർ ഗുഹയിൽ ആയിരിക്കെ, അബൂബക്ര സിദ്ദീഖിൻ്റെ കൂടെ ആയിരിക്കെ, അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു ഭയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ച എന്താണ്? മാ ളന്നുക യാ അബൂബക്ർ, അബൂബക്ർ താങ്കൾ എന്തു വിചാരിച്ചിരിക്കുന്നു? ബിസ്നൈനി, രണ്ടുപേരെക്കുറിച്ച്. അള്ളാഹു സാലിസുഹുമാ, അള്ളാഹു സാലിസ്, മൂന്നാമനായ അള്ളാഹു കൂടെയുള്ള രണ്ടുപേരെക്കുറിച്ച്, അല്ലേ? എന്തു പറഞ്ഞില്ല? സാനി യസ്നൈൻ, രണ്ടിൽ ഒരുവനെന്ന് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, മറിച്ച് രണ്ടുപേരുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, രണ്ടുപേരുടെ കൂടെ മൂന്നാമനായി അള്ളാഹു ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഏതുപോലെ ഈ ആയത്തുകളിൽ മൂന്ന് പേരുടെ കൂടെ നാലാമനായി, അഞ്ചു പേരുടെ കൂടെ ആറാമനായി എന്ന് പറഞ്ഞതുപോലെ, അത് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ പദപ്രയോഗത്തിൽ കൂടിക്കലർന്നു എന്ന അർത്ഥമില്ല, മറ്റേ പ്രയോഗം കൂടിക്കലർന്നു എന്ന അർത്ഥമാണ്. നസ്രാനികൾ പറഞ്ഞ സാലിസു സലാസ എന്ന പ്രയോഗം, അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അവർ വിചാരിക്കുന്നുണ്ട് അവരുടെ രഹസ്യവും രഹസ്യ സംഭാഷണവും നാം കേൾക്കുന്നില്ല എന്ന്. ബല, അല്ല, അങ്ങനെയല്ല. വറുസുലുന, നമ്മുടെ ദൂതന്മാർ, ലദൈഹിം, അവരുടെ അരികിലുണ്ട്. എന്തു ചെയ്തുകൊണ്ടുണ്ട്? യക്തുബൂൻ, അവർ എഴുതി രേഖപ്പെടുത്തിക്കൊണ്ട് ഉണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾ, അവർ കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണ് എന്ന് അള്ളാഹു അവരെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അറിയുന്നു എന്നതിൻ്റെ ഒപ്പം അവൻ്റെ മലായിക്ക ഓരോരുത്തരുടെയും കൂടെയുണ്ട്. അവരുടെ വാക്കുകൾ അവർ കേൾക്കുന്നുണ്ട്, അവരത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻഷാല്ലാഹ് ഈ സൂറത്തിൻ്റെ തഫ്സീറിൻ്റെ അവസാന ഭാഗം അടുത്ത ആഴ്ച നമുക്ക് മനസ്സിലാക്കാം. വല്ലാഹു അലം. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين، وارحم موتانا وموتى المسلمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.